Gospel of Luke, chapter 7, 7 അധ്യായം, അതിന്റെ 36 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കും. ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സസ് 36 ഓൺവേർഡ്സ്. ശ്രദ്ധിക്കുന്ന സഹോദരൻ, നമുക്ക് എല്ലാം വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണിത്. ഈ പാദത്തില് നമ്മള് മൂന്ന് വ്യക്തികളെ കാണാൻ പോവുകയാണ്. ഒന്ന് യേശു, മറ്റൊന്ന് ഒരു പാപിനിയായ സ്ത്രീ, മൂന്ന് ശിമോൻ. നമ്മൾ മൂന്ന് പേരെ ശ്രദ്ധിക്കാൻ പോവുകയാണ്. നമ്മളവരെ നേരത്തെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ഒന്ന് അടുത്ത് നമുക്കൊന്ന് കാണാം. ഇത് ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈ പണ്ട് കാലത്തൊക്കെ സിനിമയ്ക്ക് സിനിമയിൽ ഈ ഫിലിം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും, അതുപോലെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഫോക്കസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ദൂരേക്കുള്ള ഒരു വസ്തുവാണെങ്കിൽ ഫോക്കസ് ചെയ്ത് എക്സാക്ട് പൊസിഷൻ വരുമ്പോഴാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ല പിക്ചർ. അല്ലാത്തൊക്കെ ഒരു ബ്ലേർഡ് ആയിട്ടുള്ള പിക്ചർ ആയിരിക്കും, മങ്ങിയിരിക്കുന്ന പിക്ചർ, കൃത്യമല്ലാത്തൊരു പിക്ചർ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹവും ചിന്ത ഇതാണ്, യേശുവിനെ കുറിച്ചുള്ള പിക്ചർ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് മാക്സിമം ഫോക്കസ് ചെയ്ത് ഒന്ന് കൃത്യമായിട്ടൊരു പിക്ചർ കിട്ടാനായിട്ട് ആ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ എന്റെ. അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങളിൽ ഞാൻ കൂടുതലും സംസാരിക്കുന്നതും എന്റെ ചിന്തയും ഒക്കെ ആ ഒരു ഇതിൽ കിടക്കുക. യേശുവിനെ കുറച്ചും കൂടെ ഒന്ന് കൃത്യമായിട്ട് അറിയണം, യേശുവിന്റെ ഓരോ ചലനവും ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്. യേശുവിന്റെ ചലനം, നിങ്ങൾ ഈ കഥകളൊക്കെ വായിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഥകളൊക്കെ എനിക്ക് പണ്ടൊന്നും അങ്ങനെ അറിയില്ല. ഞാൻ ഒത്തിരി കഥകൾ വായിച്ചിട്ടുള്ള ഒരാളാണ്, ചെറുപ്പം മുതലേ ഞാൻ വായിക്കുകയായിരുന്നു, നല്ലൊരു വായനാശീലം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് കരുതി ഞാൻ നോക്കിയപ്പോഴത്തേനാണ് മനസ്സിലായത് ഇത്രയും നാൾ വായിച്ചത് വെറുതെ ആയിപ്പോയി. ഒരാൾ പറഞ്ഞു, ചിലര് ഓർക്കാൻ വേണ്ടി വായിക്കും, ചിലര് മറക്കാൻ വേണ്ടി വായിക്കും, രണ്ടു കൂട്ടം ആൾക്കാരാണ് ഉള്ളതെന്ന്. ഞാൻ ഒരു കഥ വായിക്കുമ്പോൾ ഇപ്പോഴും എഴുതാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേന് മറ്റേത് കഥയ്ക്കകത്ത് മുഴുകിയിരുന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ എന്നാ പറഞ്ഞു ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു നോക്കിയപ്പോഴത്തേന് ആ കഥകളിൽ കുറച്ചും കൂടെ ആ ഒരു ചലനം ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? അങ്ങനെ ഒരു ഭിക്ഷക്കാരന് അവനെ കണ്ടുകഴിഞ്ഞാൽ അവന്റെ മുഖം മുഴുവൻ കരിവാളിച്ചിരിക്കുന്നു, മുടി വളർന്നൊരു സൈഡിലേക്ക് വീണ് കിടക്കുന്നു, തലയിൽ ഒരു 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 കെട്ട് ഉണ്ട്, അവന്റെ വസ്ത്രം മുഴുവൻ പിച്ചി പറഞ്ഞിരിക്കുന്നു, അവന്റെ നടപ്പിൽ അല്പമാത്രം എന്തുണ്ട്, ഒരു ചെരിവുണ്ട്. അങ്ങനെ കഥ എഴുതുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ചലനവും ഓരോ ഭാവവും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നോക്കിയ ആൾക്കാർ കഥ എഴുതുന്നത്. അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് ഞാനൊക്കെ നോക്കിയിട്ട് എനിക്കിതൊന്നും മനസ്സിലായില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കുറിച്ച് വായിച്ചു, അദ്ദേഹം റംബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ചിത്രം, ധൂർത്തപുത്രന്റെ മടങ്ങി വരുന്ന പിതാവിന്റെ ആ ചിത്രം, പിതാവ് ഇങ്ങനെ ധൂർത്തപുത്രനെ സ്വീകരിക്കുന്ന ചിത്രം. അദ്ദേഹം പറയാണ്, ഞാൻ 4 മണിക്കൂർ ആ ചിത്രം നോക്കിയിരുന്നു, 4 മണിക്കൂർ, അപ്പോഴാണ് എനിക്കൊന്ന് ക്ലിയർ ആയത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു, ദൈവമേ നമ്മൾ പലപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കാത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യം മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന ആൾക്കാരുടെ ചിത്രം മാത്രമേ നമ്മുടെ മനസ്സിലെപ്പോഴും കിടക്കുകയുള്ളൂ. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് നാൾ മുമ്പ് കണ്ടു, 2 ദിവസം മുമ്പ് കണ്ടതായിരിക്കാം, പക്ഷെ ജസ്റ്റ് 5 മിനിറ്റ് സംസാരിച്ചുള്ളൂ, അവരുടെ മുഖം എത്ര പേരുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്? വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖം നമുക്കെങ്ങനെയാ ഓർമ്മയുള്ളത്? നമുക്കറിയാം അവരുടെ ചിരി, നമുക്കറിയാം അവരുടെ സംസാരത്തിന്റെ ശൈലി നമുക്കറിയാം. കാരണം നമ്മളെ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാം, പപ്പിനും അമ്മയും കണ്ട് ശ്രദ്ധിച്ചു പോണ ദിവസങ്ങൾ. ചിലപ്പോ അതിനും നേരം ഇല്ലാതെ ഓടുന്ന ആൾക്കാർ തിരിപ്പോ അതിനുപോലും ശ്രദ്ധിക്കാൻ നോക്കാൻ സമയമില്ലാതെ. ഞാൻ പറഞ്ഞത് ഇതുപോലെ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാനായിട്ട്. അതിനായി സുവിശേഷം പറഞ്ഞു ഞാൻ ആദ്യം കേട്ടോണ്ടിരുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ അറിയാൻ വയ്യാത്ത ആൾക്കാർക്കുള്ള ഒരു കാര്യം, ലേഖനം എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിഞ്ഞവർക്കുള്ള കാര്യം. ഇപ്പൊ ഞാനത് മാറ്റി വെച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി യേശുവിനെ അറിഞ്ഞവർക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടത്. സുവിശേഷങ്ങൾ വീണ്ടും വായിക്കുക ഞാനിപ്പോൾ ഒരു പുതിയ രീതിയിൽ. ഇത് ഇതുവരെ വായിക്കാത്ത രീതിയിൽ ഞാൻ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കാണാത്തതുപോലെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വരങ്ങൾ എന്റെ ഞാൻ പറയാം, എന്നെ അങ്ങ് അത്ഭുതപ്പെടുത്തുക. യേശുവിന്റെ ഓരോ ചലനം, ഓരോ വാക്കുകൾ, ഓരോ ഭാവവും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് യേശു. നമ്മുടെ സ്വരങ്ങൾ നമ്മുടെ വായന ദിവസങ്ങളിൽ മാറണം. ഞാൻ ഈ വചനമൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനുവേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പ്രസംഗം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനോട് നോട്ടൊന്നും എഴുതിയിട്ടില്ല. ഒരു പോയിന്റ് പോലും വിടാതെ, ഓ ഇതും കൂടെ മിസ് ചെയ്യരുത് എന്നുപോലെ അങ്ങനെ വിടാതെ ഇരിക്കണമെന്നില്ല. ഞാൻ ഓർമ്മയുള്ള കൂടെ കാര്യങ്ങൾ പറയും. ഇനി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. ഞാൻ ഇതുവരെയും ചിന്തിക്കാത്ത, കേൾക്കാത്ത, പറയാത്ത ഒരു നൂറുകണക്കിന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കിട്ടും. എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനിങ്ങനെ ഈ ഞാൻ ദൈവത്തെ ധ്യാനിച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ മറിച്ച് നോക്കും. ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായിട്ടാണോ സംസാരിച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞൊന്നുമില്ല, അവർ വേറെ ഒത്തിരി കാര്യം പറഞ്ഞിരിക്കുക. കാരണം അവര് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ യേശുവിനെ കുറിച്ച് അവർ വേറെ ഒത്തിരി കാര്യം കണ്ടു. ഞാൻ നോക്കിയപ്പോഴേ എനിക്ക് കുറെ കാര്യങ്ങൾ കിട്ടി, കുറെ സിമിലർ ആയിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് വേറെ ആരും കാണാത്ത ചില കാര്യങ്ങൾ യേശുവിനെ ഒന്ന് കാണുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളില് ഒന്നുകൂടെ ഫോക്കസ് ഒന്ന് ക്ലിയർ ചെയ്യാം, കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാം. അടുത്ത് അടുത്ത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമുക്ക് യേശുവിനെ നോക്കാം. അത് നമ്മുടെ ജീവിതം മാറ്റും. റിയലി ആയ ആശ്ചര്യം, യേശുവിനെ നിങ്ങൾ അടുത്ത് നോക്കിയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ തൊടാതിരിക്കത്തില്ല, അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാതിരിക്കത്തില്ല. ഇന്ന് രാവിലെ ഞാൻ ഈ പിക്ചറുമായിട്ട് ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്കറിയോ ഇവിടെ നിന്ന് ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത, ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരുന്നു. അതിന്റെ അവിടെ ഞാൻ തുടങ്ങാം. അതിന്റെ 37-ാം വാക്യം, ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വേഴ്സ് 37, അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിരിക്കുന്ന അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. യേശു ഭക്ഷണത്തിരിക്കുന്ന അറിഞ്ഞ് ഒരു സ്ത്രീ, അവള് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവള് കരയാൻ വേണ്ടി വന്നോ, അല്ല, അവൾ യേശുവിനെ കാണാൻ വേണ്ടി വന്ന. അവൾ കരഞ്ഞൊക്കെ പിന്നെയാ ഇതിലേക്ക് നമുക്ക് വരാം. യേശുവിനെ കാണാൻ വന്നപ്പോൾ അവളുടെ കയ്യിൽ ഒരു വെങ്കൽ ഭരണി പരിമള തൈലം ഉണ്ടായിരുന്നു. അതുമായിട്ടവൾ യേശുവിനെ കാണാൻ വന്നേ. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ അതിന്റെ ചോദ്യം ഉന്നയിച്ചു. ഇന്ന് പ്രഭാതത്തില് നീ ചർച്ചിലേക്ക് പോവാ, ദൈവസഭയിലേക്ക് പോവാ, നീ യേശുവിനെ കാണാൻ വേണ്ടിയിട്ട് എന്തുമായിട്ടാ പോകുന്നേ? ഇന്ന് രാവിലെ എന്റെ ഹൃദയത്തോട് ചോദിച്ച ചോദ്യം. ഞാൻ ശരിക്കും പറഞ്ഞാൽ തകർന്നുപോയി. കാരണം ഞാൻ അങ്ങനെ യേശുവിനെ കണ്ടെന്നെങ്കിലും കൊടുക്കാൻ വേണ്ടി വന്ന ആളൊന്നുമില്ല. ഒരു പ്രസംഗം പറയണം, അതിന്റെ ധ്യാനത്തിലായിരുന്നു ഞാൻ. പക്ഷെ കർത്താവ് പറഞ്ഞു, മോനെ പ്രസംഗം പറയുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം, യേശുവിന് എന്താ നിനക്കൊന്ന് കൊടുക്കുവാനുള്ളേ. അതിന്റെ മുമ്പിൽ പിന്നെ എനിക്ക് കൂടുതൽ എന്നാ പ്രസംഗം പറയുന്നതായിരുന്നില്ല എന്റെ വിഷയം. ഞാൻ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ പ്രസംഗത്തിന്റെയൊക്കെ അപ്പുറത്ത് യേശുവിന് എന്തെങ്കിലും കൊടുക്കുവാൻ. അവൾ പോയത് യേശുവിന് കൊടുക്കുവാനായിട്ടാ. എന്താ വെങ്കൽ ഭരണി പരിമള തൈലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലയേറിയ പെർഫ്യൂമാണ്, ഏറ്റവും വിലയേറിയ പെർഫ്യൂം. അപ്പോൾ യേശുവിനെ കാണാൻ പോയപ്പോൾ അവൾ വിചാരിച്ചത് എനിക്കുള്ളതിൽ, എനിക്ക് കഴിയാവുന്നതിൽ ഏറ്റവും വിലയേറിയത്, ഏറ്റവും വിലപിടിപ്പുള്ളത്. നിങ്ങൾക്കറിയാവോ ആ വിദ്വാൻമാർ, ജ്ഞാനികൾ, വൈസ്മെൻ, അവർ യേശുവിനെ കാണാൻ വന്നെങ്ങനെയാ? അവർ വന്നത് എന്തൊക്കെയാ? പൊന്ന്, മീറ കൊണ്ടിരിക്കും. യേശുവിനെ കാണാൻ വന്നപ്പോൾ അവർക്ക് യേശുവിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, യേശുവിന് എന്തെങ്കിലും കൊടുക്കണം. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വിലയേറിയൊന്നും കൊടുക്കാനില്ലെങ്കിലും നമുക്ക് വേറെ ചിലത് കൊടുക്കാം. കർത്താവെ, നിന്റെ സന്നിധിക്ക് ഞാൻ വരിക. കർത്താവെ, എന്റെ പാപ സ്വഭാവങ്ങളെ തരുന്ന കർത്താവെ, ഇത് നിനക്ക് വേണ്ടി അന്വേഷിക്കുന്നു, ഈ ഏരിയ കർത്താവ് എന്നെ സഹായിക്കണേ. ഒരിക്കലും ഒരു സ്തോത്രാഴ്ച നടക്കുക, ഒരു 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 കൺവെൻഷന്റെ സമയത്ത് ഞാൻ ആൾക്കാരൊക്കെ സ്തോത്രാഴ്ച ഇടുന്ന ഒരു ബാലൻ, ഒരു പയ്യൻ അവിടെ ഉണ്ട്. അങ്ങനെ സ്തോത്രാഴ്ച ഇത് വന്നപ്പോഴത്തേന് അവൻ ചെയ്തെന്നറിയാവോ, അവൻ അവിടെ ഇരുന്നൊരു ഒരു കൊട്ട ഇട്ട് അതേ കയറി നോൻ പറഞ്ഞു, എനിക്കൊന്നും തരാനില്ല, ഞാൻ എന്നെ തന്നെ അങ്ങ് തരിക എന്ന് പറഞ്ഞു. എന്നെ തന്നെ നമ്മളെ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് യേശുവിന് എന്തെങ്കിലും കൊടുക്കാൻ ഒരുപക്ഷെ സ്തുതിയും മഹത്വവും ബഹുമാനവും പുകഴ്ചയും എല്ലാവരും യോഗ്യരാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഒരു വളരെ പ്രധാനപ്പെട്ട പണ്ട് രാജാക്കന്മാരെ കാണുമ്പോൾ കാഴ്ച കൊടുക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ കാരണം കാഴ്ചകൾക്ക് വേണ്ടിയിട്ടല്ല, രാജാവിന് എന്നെ കാഴ്ച കൊടുക്കാനായിട്ട്. എന്തുകൊടുത്ത് രാജാവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും? രാജാവിന്റെ പൂന്തോട്ടത്തിൽ ഇതിനേക്കാളും നല്ല ആപ്പിളുണ്ട്, ഇതിനേക്കാളും നല്ല സാധനങ്ങളുണ്ട്. പക്ഷേ രാജാവിനോടുള്ള ബഹുമാന നിമിത്തം, രാജാവിനോടുള്ള സ്നേഹം നിമിത്തം, രാജാവിനോടുള്ള ആദരവ് നിമിത്തം ആൾക്കാർ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. ഇന്ന് പ്രഭാതത്തില് നമുക്കും നമ്മുടെ കർത്താവിനോടുള്ള ബഹുമാന നിമിത്തം അവന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാം, കർത്താവേ ഞാൻ സ്തുതിക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ, എന്നെ തന്നെ തരുന്നു കർത്താവേ. ഇവിടെ ഈ വെങ്കൽ ഭരണി പരിവർത്തനമായിട്ട് വന്നു എന്നിരിക്കുകയാണ്. യേശുവിന്റെ പുറകിൽ നിന്നും അനുവദിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച വാക്യം 38-ാം വാക്യം, പുറകിൽ അവന്റെ കാൽക്കൽ, and standing behind him at his feet weeping. ഈ മധ്യപൂർവദേശത്ത് അവരിങ്ങനെ ഒരു ഒരു കൗച്ച് എന്ന് പറയും, നമുക്ക് നമ്മുടെ ദിവാൻ പോലെയൊക്കെയുള്ള ഒരു സംഭവം, അവിടെ ഇരിക്കുകയും ചെയ്യാം കിടക്കുകയും ചെയ്യാം. അവര് സാധാരണ ഒരു കൈ ഇങ്ങനെ കുത്തി അതിലിങ്ങനെ ഇരിക്കും, ഒരു പ്രത്യേക പോസ്റ്റർ ഉണ്ടിരിക്കാനായിട്ട്. നിങ്ങൾ ചില പിക്ചർ കാണാതിരിക്കും, അല്ല നമ്മൾ സാധാരണ പോലെ നമ്മുടെ ടേബിൾ പോലുള്ള രീതിയിലല്ല അവരുടെ ഭക്ഷണ രീതി. അതുകൊണ്ടാണ് അവൾക്ക് ഈ കാൽക്കല്ല് പുറകിൽ വന്ന് നിൽക്കാനായിട്ട് പറ്റിയത്. ഇങ്ങനെ ഒരു വശം ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തി കാലുകൾ ഇങ്ങനെ ഒരു ചില വളച്ച് ഇരിക്കുന്ന പോസ്റ്ററാണ് യേശുവിന്റെ. അപ്പൊ അവൾ ആ കാൽ പിന്നിൽ നിന്നു. അപ്പോൾ അത് ഒരു പരീശന്റെ വീടാണ്. പരീശൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. എങ്ങനെ വന്നു അവൾ, എങ്ങനെ കയറ്റിവിട്ടു? സാധാരണഗതിയിൽ അവിടെ ഈ എപ്പോഴും ഈ റബ്ബിമാരും ആൾക്കാരും വരുമ്പോഴത്തേക്ക് ഡിസ്കഷൻസ് ഒക്കെ നടക്കും. അപ്പോൾ അത് കേൾക്കാൻ സാധാരണക്കാരൊക്കെ വരും. അതുകൊണ്ട് അവൾക്കോട് എൻട്രൻസ് കിട്ടി, അല്ലെങ്കിൽ ആരും അവളെ ആ വീട്ടിൽ കയറ്റുന്നില്ല. കാരണം ആ പട്ടണത്തിൽ പാപിനിയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും അറിയപ്പെടുന്ന മോശമായ സ്ത്രീ. പക്ഷേ അങ്ങനെ കേൾക്കാറില്ല, അങ്ങനെ ഡിസ്കഷൻ നടക്കുന്ന ആൾക്കാരൊക്കെ വന്നിരിക്കും. പക്ഷേ ഇവിടെ അവൾ വരിക, അവൾ കേട്ടു യേശുവിനെ കുറിച്ച്, എവിടെയോ ആരോ പറഞ്ഞു കേട്ടു, എന്തൊക്കെയോ അവൾക്ക് മനസ്സിലായി, കുറച്ചൊക്കെ ഒരു പിക്ചർ ഓർക്കുന്നുണ്ട് യേശുവിനെ കുറിച്ച്. അവൾ വരിക, യേശുവിന് പരിമള വൈകുമായിട്ട് വരിക. പക്ഷേ യേശുവിന്റെ കാൽക്കൽ വന്നപ്പോൾ അവൾ കരയാൻ തുടങ്ങി. യേശുവിന്റെ കാൽക്കൽ വന്ന് അവൾ കൊടുക്കാൻ വന്ന് പരിമള വൈകുമോ? പക്ഷെ അവൾക്ക് മനസ്സിലായി അതിന്റെ അപ്പുറത്ത് കർത്താവിനെ കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവൾക്ക് ഒരുപക്ഷെ സ്വന്തം ഹൃദയത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം, സ്വന്തം അവസ്ഥയെ കുറിച്ചുള്ള തിരിച്ചറിവ്, അവൾ കരയാൻ തുടങ്ങി നേരി വെച്ചിരിക്കുന്നത്. നമുക്ക് യേശുവിന്റെ കാൽക്കൽ വരുന്നൊരു സ്ത്രീ അവൾ കരയുകയാണ്. രണ്ടാമത് കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവൾ നീന്തറിയോ? നമുക്ക് മനസ്സിലായി യേശുവിന്റെ കാലഴുക്കായി, കാരണം കരച്ചിൽ വീണിരിക്കുക. തുടയ്ക്കണം. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് വേണമെങ്കിൽ ആ വസ്ത്രത്തിന്റെ ആ ഒരു കോന്തല കൊണ്ടൊന്ന് തുടയ്ക്കാമായിരുന്നു. പക്ഷേ അവൾ ചെയ്ത് അവളുടെ മുടി അഴിച്ചിട്ടു. സാധാരണ ഇസ്രായേലില് പരസ്യമായ സ്ഥലത്ത് സ്ത്രീകൾ ഒരിക്കലും മുടി അഴിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇസ്രായേലിന്റെ ക്രിസ്തു. നമ്മുടെ ഇവിടുത്തെ പോലുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലത്, കുറച്ചും കൂടെ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് അവര്. സ്ത്രീകൾ ഒരിക്കലും മുടി അഴിച്ചിട്ടില്ല, മുടി അവർ കെട്ടി വെക്കുള്ളൂ. പക്ഷേ പരസ്യമായിട്ട് ആ ഉള്ളൊരു സ്ഥലത്ത് അവൾ തന്റെ മനോഹരമായ മുടി, എനിക്കറിയാം സ്ത്രീ മുടിയുടെ പ്രത്യേകത സ്ത്രീകളുടെ എന്താ ഒന്ന് ഒരു ഇത്ര പറഞ്ഞ രീതിയിലുള്ള സ്ത്രീയുടെ മഹത്വമാണ് മുടി എന്ന് വിചാരിച്ചിട്ട്. സ്ത്രീയുടെ മഹത്വം ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന മുടി പോകുമ്പോഴല്ലേ, സ്ത്രീയുടെ മഹത്വം മുടിയാണ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ആലോചിക്കും അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തലയിലിരിക്കുന്നത് യേശുവിന്റെ ഏറ്റവും താഴെയുള്ള ഏറ്റവും പാദങ്ങളിൽ ഏറ്റവും താഴെ അവൾ വെക്കൊണ്ട് വെക്കുക. അവളുടെ ഏറ്റവും വിലയേറിയ ഒരു കാര്യം, മഹത്വമായിരിക്കുന്ന ഒരു കാര്യം, അവൾ യേശുവിന്റെ കാല് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവൾ അക്നോളജ് ചെയ്യാണ് ആരാ യേശു. അവൾ തിരിച്ചറിയാണ് യേശുവിന്റെ മഹത്വം. യേശുവിന്റെ തേജസ് അവൾ കാണുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് അവളുടെ മുടിയിലും കുറഞ്ഞൊന്നും കൊണ്ട് തുടയ്ക്കാനായിട്ട് തോന്നിയില്ല. അവൾ മുടി കൊണ്ട് എന്ത് ചെയ്തു? മനോഹരമായ മുടി കൊണ്ട് യേശുവിന്റെ കാലുകൾ തുടച്ചു. എന്നിട്ട് ആ കാലുകൾ എടുത്തിട്ട് എഴുതിരിക്കുകയാണ്, തെരുതെരെ ചുംബിച്ചു. അതിന്റെ അർത്ഥം ഗ്രീക്കിലും അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ താളം നമ്മൾ വായിക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും, ഇടവിടാതെ ചുംബിച്ചുകൊണ്ടിരുന്നു എന്ന് അവിടെ യേശു തന്നെ പറയുന്നുണ്ട്. ഇടവിടാതെ നോക്കിയത് വായിച്ചു നോക്കി, എന്റെ 45 വാക്യം, നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്തു വന്ന മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. സ്വരങ്ങളെ, നിങ്ങൾക്ക് ആ സ്ത്രീയെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നവൾ പാപിയാണ്, പക്ഷേ അവൾ യേശുവിന്റെ അടുക്കൽ വളരെ കംഫർട്ടബിളായി. എന്നെ ചലഞ്ച് ചെയ്തൊരു കാര്യം സ്വരങ്ങൾ, ആ പട്ടണത്തിലെ ഏറ്റവും വലിയ പാപിയായ സ്ത്രീ ലോക ചരിത്രത്തിലെ ഏറ്റവും വിശുദ്ധനായ പുരുഷന്റെ അടുക്കൽ വളരെ കംഫർട്ടബിളായിരുന്നു. ഏത് പാപിക്കും യേശുവിന്റെ അടുക്കലേക്ക് ധൈര്യമായി കടന്നു വരാമായിരുന്നു. എങ്ങനെ സാധിച്ചത്? കാരണം ഈ ലോകത്തിൽ ഏറ്റവും അധികം വിശുദ്ധിയുടെ പ്രസംഗം പ്രസംഗിച്ചത് യേശുവാ. യേശു പ്രസംഗിച്ചതുപോലുള്ള ഒരു വിശുദ്ധി ലോകത്തിൽ ആരും പ്രസംഗിച്ചിട്ടില്ല, പ്രസംഗിക്കാൻ കഴിയത്തുമില്ല. കാരണം അവനാണ് വിശുദ്ധൻ എന്നറിയപ്പെടുന്ന അവനാണ് പരിശുദ്ധൻ. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ, യു ആർ ഹോളി വൺ ഓഫ് ഗോഡ്. പറഞ്ഞാലെന്നറിയോ, പിശാച്. ഭൂതം അറിയപ്പെടുന്ന ഭൂതം പറയുക, ദൈവം പറഞ്ഞത് വേറെ പോട്ടെ. ജനിക്കാതിരിക്കുന്ന വിശുദ്ധ പ്രജ എന്നാ ദൂതൻ പറഞ്ഞത്, ദൂതൻ പറഞ്ഞത്. പക്ഷെ പിശാച് പോലും പറയുകയാണ്, യു ആർ ദ ഹോളി വൺ ഓഫ് ഗോഡ്, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, ദൈവത്തിന്റെ പരിശുദ്ധനാണ്. ലോക ചരിത്രത്തില് വിശുദ്ധി മാത്രമുള്ള ഒരേ ഒരാൾ. യേശുവിന്റെ പ്രസംഗം കേട്ടോ, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ്. ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് കേട്ടോ എന്ന് പറഞ്ഞാൽ, ചിന്തകളിലെ പാപത്തെക്കുറിച്ച് കൊലപാതകമല്ല കോപിക്കുന്നത്, കൊലപാതകത്തിന് തുല്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് യേശുവിന്റെ സ്റ്റാൻഡേർഡാണ്. ഇത്രയും രീതിയിൽ പ്രസംഗിക്കുന്ന യേശു, ആ യേശു എന്റെ അടുക്കിലേക്ക്, ആ പട്ടണത്തിലെ ഏറ്റവും പാപിനിയായ സ്ത്രീ അവൾ യേശുവിന്റെ കാൽഭാഗത്തിന്റെ കംഫർട്ടബിളായിരുന്നു. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ അടുക്കൽ പാപികളായിരിക്കുന്ന ആൾക്കാർക്ക് ധൈര്യത്തോടെ കടന്നു വരാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടോ? പരീശനവരുണ്ട്. നിങ്ങളുടെ പരീശന്മാരുടെ പ്രത്യേകത, ഇവരാണ് പലപ്പോഴും 10-19 പ്രാവശ്യം ഉണ്ടെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ പരീശന്മാരുള്ള യേശുവായിട്ടുള്ള എൻകൗണ്ടർ. ഒരു പ്രാവശ്യം പോലും നല്ല ഉദ്ദേശത്തിന് വേണ്ടിയല്ല യേശുവായിട്ട് എൻകൗണ്ടർ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഇവരാണ് ഒന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ വ്യഭിചാരകർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു, കൊല്ലണം, കല്ലെറിയണം എന്നാണ് മോശ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്ത് പറയുന്നു? യേശുവിന്റെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി വന്നു. കല്ലൊക്കെ ആയിട്ട് വരുന്നത്, എല്ലാരും കല്ല് താഴെ അതിന്റെ അർത്ഥം കല്ല് കയ്യിലുണ്ട്, കല്ല് കയ്യിലായിട്ടാണ് ഇവർ വരുന്നത്. പക്ഷെ യേശുവിന്റെ അടുക്കൽ ഏത് പാപിക്കും കടന്നില്ല, യേശുവിന്റെ അടുക്കൽ ഏത് തകർന്നവനും കടന്നില്ല. അത് യേശു വിളിക്കുന്നുണ്ട്. പക്ഷെ നോക്കി യേശുവിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടോ, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി വിചാരം ചെയ്യുന്നു, കോപിക്കുന്നത് കൊലപാതകത്തിന് തുല്യമാണ്. ഇത്ര സ്റ്റാൻഡേർഡ് പറയുന്ന യേശു. അതേ സമയത്ത് തന്നെ ആ വാക്കുകൾ കേട്ടപ്പോൾ, ഈ വാക്കുകൾ കേട്ടപ്പോൾ അതിന്റെ അകത്തും യേശു ക്രിസ്തു പാപികളോടുള്ള സ്നേഹം നിറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയെന്നുള്ളതാണ് അത് യേശുവിന്റെ പ്രത്യേകത. വാക്കുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ വാക്കുകൾ വാക്കിനകത്ത് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും. യേശു ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ, ഈ സ്റ്റാൻഡേർഡ് പ്രീച്ച് ചെയ്യുമ്പോഴും ആ വാക്കുകളിൽ മുഴുവൻ നിറഞ്ഞത് സ്നേഹമാണ്. യേശുലേമേ, യേശുലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും തന്റെ അടുക്കൽ വരുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, യേശുവിന്റെ ജനത്തോട് യേശു സംസാരിക്കുക. അവരുടെ സ്റ്റാൻഡേർഡ് ഇതാണ്, പ്രവാചകന്മാരെ കൊന്ന ചരിത്രമാണ് യേശുവിനുള്ളത്. ആരൊക്കെ ആത്മീയമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് പ്രീച്ച് ചെയ്യുന്നോ അവരെ കല്ലെറിയും. എന്നിട്ട് പറയാണ്, കോഴിതന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചിറകടിയിൽ ചിറയൻ കീഴിൽ ചേർത്തണയ്ക്കും പോലെ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഞാനിപ്പോഴും അത്ഭുതപ്പെടുക സോറി. എനിക്ക് ഞാൻ കുറെ പ്രാവശ്യം സുചാരം പറഞ്ഞ മാറ്റോ കണ്ടില്ലെങ്കിൽ ഞാൻ അപ്പോഴും ഡിസ്റ്റേബ് ആകുന്ന ഒരാളാണ്. ഞാൻ പിന്നെ എഴുതിത്തള്ളു കുറെ കഴിയുമ്പോഴത്തേ, രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ യേശു പറയാം, ശരിയാണ് നിന്റെ ചരിത്രം മുഴുവൻ കല്ലെറിയുന്ന കൊല്ലുന്ന ചരിത്രമാണ് ഉള്ളത്, പക്ഷേ ഇതുള്ളപ്പോഴും കോഴിതന്റെ കുഞ്ഞുങ്ങളെ തന്റെ ചെറിയ കീഴിൽ മറയ്ക്കുമ്പോൾ നിന്നെ മറച്ചുകൊള്ളുവാൻ എനിക്ക് മനസ്സാണ്, എനിക്ക് മനസ്സാണ്. അതാ കർത്താവിന്റെ മനസ്സ്. ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും യേശുവിന്റെ മനസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുവിന്റെ ഹൃദയം ശ്രദ്ധിച്ചോ. എത്ര നീചഭാവിയാണെങ്കിലും കർത്താവ് അപ്രൂവ് ചെയ്യുന്നില്ല കാര്യങ്ങളൊന്നും, ചെയ്യുന്നത് ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷെ അവനും യേശുവിന്റെ ചിറകിന്റെ മറവിൽ ഒരിടമുണ്ടെന്നുള്ളതാണ് സത്യം. അവനും യേശുവിന്റെ അടുക്കൽ ഒരിടമുണ്ട്. അവനൊന്ന് വന്നാ മതി, ഒന്ന് തിരിഞ്ഞാ മതി. അതുകൊണ്ടാണ് ആ കള്ളന്മാരിൽ ഒരുത്തൻ, നമ്മൾ തിരുവേദമായി നിങ്ങൾക്ക് അറിയാമെന്ന് കേട്ടിട്ടുണ്ട്, രണ്ട് കള്ളന്മാരും ഒരുപോലെ അവനെ ദുഷിച്ചു. കുരിശിൽ കിടക്കുമ്പോഴും മാറ്റം വരാത്ത കള്ളൻ, വലത്തെയാണോ ഇടത്തെയാണോ എന്നോ തിരുവാതിരയില്ല. പക്ഷെ അതിൽ ഒരു കള്ളൻ കുറെ ദുഷിച്ചു കഴിഞ്ഞിട്ടപ്പോ അവൻ യേശുവിന്റെ മുഖത്തോട്ട് നോക്കി. നമ്മളങ്ങനെയാണല്ലോ, ആദ്യത്തെ ദേഷ്യത്തിന് കുറെ കാര്യങ്ങളൊക്കെ പറയും, പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കഴിഞ്ഞ് നമ്മളൊന്ന് ചിന്തിക്കുകയോ ഒന്ന് ശാന്തോ എന്ന് പറഞ്ഞ പോലെ ഇവൻ അവിടെ. കാരണം അവൻ എന്നാ ചെയ്യാൻ പറ്റും, കുരിശ കിടക്കുന്നവനെ ദുഷിക്കാതെ അവന് ആരെങ്കിലും പത്ത് ചീത്ത പറയാതൊരു സമാധാനമല്ലേ. നമുക്കങ്ങനല്ലേ, വേദന വരുമ്പോ എന്നാ ചെയ്യുന്ന ആൾക്കാര്, നഴ്സുമാരൊക്കെ ഉണ്ടാവുന്നറിയാം, പിള്ളേരൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോ നല്ല ചവിട്ട് കൊടുക്കും. സ്ഥിരം വേദന വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം ചീത്ത വിളിക്കുന്നത്, ഏറ്റവും അധികം എന്ത് ചെയ്യുന്നത്, നമ്മൾ മോശമായി ഇടപെടുന്നത് വേദന വരുമ്പോഴാണ്. കള്ളൻ അവൻ നോർമലാണ്, അവൻ കള്ളൻ, അവൻ അതേ അറിയുള്ളൂ. കാരണം ജീവിതകാലം മുഴുവൻ പറഞ്ഞതല്ലേ പഠിച്ചതല്ലേ പാടും എന്ന് പറഞ്ഞതുപോലെ അവൻ ഇത് മാത്രമേ അറിയാവുള്ളൂ. അവൻ കുരിശേ കിടന്നപ്പോഴും അവൻ നല്ല ചീത്ത വിളിച്ചു. പിന്നെ നല്ല സുവിശേഷകന്മാരൊക്കെ എഴുതിയപ്പം എന്നാ സഭ്യമായ ഭാഷയിൽ അവനെ ദുഷിച്ചു എന്നങ്ങ് എഴുതിയെങ്കിൽ വെച്ചതേ ഉള്ളൂ. പക്ഷേ കുറെ കഴിഞ്ഞു കഴിഞ്ഞപ്പം, 6 മണിക്കൂർ യേശു കുരിശ കിടന്നെ, കുറച്ചു കഴിഞ്ഞപ്പം അവൻ യേശുവിനെ നോക്കി, അവൻ ആ മുഖത്തോട്ട് നോക്കി. ഈ വേദനയുടെ നടുവിലും ശാന്തമായി പിതാവിനോട് സംസാരിക്കുന്ന യേശു, ഈ വേദനയുടെ നടുവിലും തികഞ്ഞ സ്വസ്ഥതയോടെ നിൽക്കുന്ന യേശു, അത് കണ്ടപ്പോ അവന് മനസ്സിലായി. അവനോട് തിരിഞ്ഞു മറ്റവനാണ് ഇപ്പൊ എന്താ പറയാ, മറ്റവനെ ശാസ്ത്രടാ ഉണ്ടായിരിക്കട്ടാ, ഇത്ര നേരം രണ്ടുപേരും കൂടെ ചീത്ത വിളിച്ചത്, ഇപ്പൊ ഒരുത്തന്നെ ബോധ്യം വന്നപ്പോൾ ഞാൻ വിളിച്ചു ഇട്ടാ ഉണ്ടായിരിക്കടാ. നമ്മള് സമശിക്ഷാവിധിയില്ല, നമ്മൾ രണ്ടും ശിക്ഷ ന്യായമായിട്ട് അനുഭവിക്കേണ്ടതാ. എന്നിട്ട് അവൻ പറയാണ്, ഇവരോ അരുതാത്തതൊന്നും ചെയ്യില്ല, ഒരു തെറ്റുപോലും ഇവൻ ചെയ്തിട്ടില്ല. എന്നിട്ട് കർത്താവ് ഒരു റിക്വസ്റ്റ്, എന്നെയും കൂടെ നീ എന്ത് ചെയ്യണം, ഒന്ന് ഓർക്കണം. എനിക്കാലോചിച്ചു, ഇത്രയും നേരെ ചീത്ത വിളിച്ച ഒരാള് മനസ്സ് തിരിഞ്ഞ് ഒന്ന് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞ നമ്മൾ തന്നെ പറയും, ആ ഇത്രയും നേരം ചീത്ത വിളിച്ചിട്ടാണ് ക്ഷമ ചോദിക്കുന്നത്, ഇത്രയും നേരം പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് ഇപ്പൊ ക്ഷമയും കൊണ്ട് വന്നിരിക്കുക, വിട്ടുപോക്കണം എന്ന് നമ്മൾ പറയുള്ളൂ. ശേഷന്റെ പറഞ്ഞറിയോ, ടുഡേ ഇന്ന് നീ എന്നോടുകൂടെ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ മുഴുവൻ സ്വപ്നം കണ്ടിടന്നൊരു കാര്യമാ പറദീസിലിരിക്കുക, അബ്രഹാമിന്റെ മടിയിലിരിക്കുക അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അതിരിക്കാൻ പറ്റുമോ എന്ന് പോലും അവർക്ക് അറിയത്തില്ല. പക്ഷെ കർത്താവ് പറയാണ് ഒറ്റ, ഞാൻ പറഞ്ഞ സാറ് നമുക്ക് ഡബിൾ പ്രൊമോഷൻ കേട്ടിട്ടുണ്ട് ഇല്ലേ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ കയറാതെ 7ാം ക്ലാസ്സിലേക്ക് ഒരു ഡബിൾ പ്രൊമോഷൻ കൊടുക്കും. പക്ഷെ ഇതിന് കിട്ടിയ പ്രൊമോഷൻ എന്നറിയാവോ, നരകത്തിലേക്ക് ഒരു കാല് വെച്ചിരുന്ന മറ്റേ കാലും കൂടെ ചാഞ്ഞു പൊക്കൊണ്ടിരുന്ന അവനെ കർത്താവ് പൊക്കി വരെ എറിഞ്ഞു. അവൻ എവിടാന്ന് വേണമെന്നറിയോ, അവൻ പറദീസയിലാണെന്ന് വേണേ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, സ്പർജന്റെ പ്രസംഗത്തിൽ സ്പർജൻ ഇപ്രകാരം പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പാപിയുടെ കൂടെ ഒരുമിച്ച് രണ്ടുപേരും കൂടെ കൈപിടിച്ച് ആ പറദീസിലേക്ക് കയറി. ഓ, എന്തൊരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ! ഏറ്റവും വിശുദ്ധനായ മനുഷ്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തെന്ന് പറയും, പറദീസിലേക്കുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും പാപിയുടെ കൈ പിടിച്ച് രണ്ടുപേരും കൂടെ തോളയെ കൈയിട്ട് അവിടെ അബ്രഹാമൊക്കെ ഞടുങ്ങി വിറച്ചാണ്, പറദീസമിഴന്ന് വിറച്ചു. കാരണം യേശു വന്നത് ശരിയാണ്, പക്ഷേ യേശുവിന്റെ കൂടെ കാരണം ജീവിതകാലം മുഴുവൻ നശിപ്പിച്ച്, ജീവിതകാലം മുഴുവൻ ചീത്ത പറഞ്ഞ്, കള്ളനെന്ന പേര് സമ്പാദിച്ച് കുരിശെ കിടക്കുമ്പോഴും ചീത്ത പറഞ്ഞ മനുഷ്യൻ ഇതാ യേശുവിന്റെ കൂടെ തേജസ്വനായി പറദീസിൽ യേശുവിന്റെ കൂടെ തോടെ രണ്ടുപേരും കൂടെ പറദീസ നിൽക്കുക. ചില ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന പ്രഭ, നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് പ്രഭ, നമ്മുടെ ചിന്തയ്ക്ക് പ്രഭാവം. ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനത് പറയുമ്പോഴും എനിക്കതിന്റെ അറ്റത്ത് പോലും എത്തിപ്പിടിച്ചിട്ടില്ല. കാരണം എന്റെ ഇപ്പോഴും ഒത്തിരി മനോഭാവങ്ങളിൽ മാറ്റം വരാനുണ്ട്. പക്ഷെ ഞാനത് കാണുക, ഒന്നുകൂടെ ഫോക്കസ് യേശുവിനെ കണ്ടു. എനിക്കിനി എന്റെ കാര്യത്തിലാണ് എന്ത് ചെയ്യണം, എനിക്കധികം കൃപ ആവശ്യമുള്ളത്, എനിക്കധികം ദൈവത്തിന്റെ കുറേ കൂടെ ശക്തി ആവശ്യമുള്ളത്. പക്ഷെ യേശുവിനെ കാണണം, യേശുവിനെ കാണുന്നുണ്ട് കുറച്ചും കൂടെ അടുത്ത്. ഇവള് യേശുവിന്റെ കാൽപാദത്തെങ്കില് കരഞ്ഞുകൊണ്ട് നിൽക്കുക, മുടി കൊണ്ട് തുടയ്ക്കുന്നുണ്ട്. യേശുവിന്റെ കാൽ കയ്യിലെടുത്തു വെച്ച് അവളങ്ങ് ചുംബിക്കുക. അവളൊരു പ്രത്യേകം അറിയോ, അവൾ വേറെ ആരെ കുറിച്ചും അവൾ ചിന്തിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വേറെ ആരെ കുറിച്ചും അവൾ ചിന്തിക്കുന്നില്ല. അവൾ വരുമ്പോഴത്തേക്കോട്ട് ഒന്ന് യേശുവിനെ കാണണം. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ മുതല് ഇവളുടെ മനസ്സിൽ ഒരു ചിന്തയുമില്ല, ഒരൊറ്റ ചിന്തയുള്ളൂ, യേശുവിനെ ശുശ്രൂഷിക്കുക, അവന്റെ കാലെടുത്ത് വെച്ച് ചുംബിക്കുക, അവന്റെ കാല് തുടയ്ക്കുക. അവൾ കരയുന്നു, തുടയ്ക്കുന്നു, ചുംബിക്കുന്നു, യേശുവിനെ മാത്രം അവൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ആരാധന എന്ന് പറയുന്നത്, യേശുവിനെ മാത്രം നോക്കി, യേശുവിനെ കുറിച്ച് മാത്രം ധ്യാനിച്ച്, യേശുവിന്റെ കൂടെ ഇരിക്കുന്നതിന് പറഞ്ഞ പേരാണ് ആരാധന. ഇനി അടുത്തൊരാളെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പിക്ചർ ക്ലിയർ ആവും. അവിടെ എഴുതിച്ചിരിക്കുകയാണ് 39-ാം വാക്യം, 39-ാം വാക്യം. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്നുള്ളിൽ പറഞ്ഞു. ഞാൻ ഈ പിക്ചർ വെച്ച് നോക്കുമ്പോ ഈ പാപിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നതിനേക്കാളും എനിക്ക് കൂടുതൽ സാദൃശ്യം എന്റെ ജീവിതത്തിൽ പരിചയമായിട്ടാണ്. എന്താണെന്നറിയാം, ഇവളിവിടെ നീ കരച്ചിലും കരഞ്ഞ് ഇവളുടെ തലമുടി കൊണ്ടും തുടച്ച് ഇവള് കാല് യേശുവിന്റെ കാലെടുത്ത് ചുംബിച്ചിട്ടും ഇവൻ എന്നാ പറയുന്നറിയാവോ? രണ്ട് കാര്യം പറയുന്നത്, ഒന്ന്, ഈ യേശു പ്രവാചകനൊന്നുമല്ല, അവൻ പ്രവാചകനായിരുന്നെങ്കിൽ. ഇപ്പം ഈ ശീമോൻ എന്തുകൊണ്ടാണല്ലോ യേശുവിനെ വിരുന്നിന് ക്ഷണിച്ചത്? ഒത്തിരി ഒത്തിരി കാരണങ്ങൾ കാണാം. മേ ബി ഒരു കാരണം, ഈ പരീശന്മാര് ഈ വാക്കിൽ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്, എങ്ങനെയും ചെയ്യുന്നതായിരിക്കാം, അതായിരിക്കാം സാധ്യത കുറവോ. പിന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ കേട്ടു, കേട്ടപ്പോ യേശുവിന് ഒരു വിരുന്നൊക്കെ കൊടുത്ത് യേശുവുമായിട്ട് ഇച്ചിരി സമയം സംസാരിക്കുക, അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം അടുത്ത കാര്യമുണ്ട്, യേശു ഇവൻ യേശു പറഞ്ഞുണ്ട്, പോയി ചോദിക്കും. അതിന്റെ 45-ാം വാക്യം, നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു, നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. പ്രധാനമായിട്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ശീമോൻ ചെയ്തില്ല. ഒരു അതിഥി വീട്ടിൽ വരുമ്പോൾ ഇസ്രായേലിന്റെ ആ ട്രഡീഷൻ അനുസരിച്ച് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഡസ്റ്റി റോഡാണ്, മൺവഴികളാണ്, കാലിൽ ചെറിയ സ്ട്രാപ്പ് വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യുക, ചെരുപ്പ് ഇങ്ങനെ സ്ട്രാപ്പ് പോലെ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പിള്ളേർ കിട്ടുന്നില്ലേ, അതുപോലെ ഏകദേശം ഒരു കണ്ടീഷൻ ഇങ്ങനെ കിട്ടുക, സൈസ് ചെരുപ്പാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കാലിൽ പൊടിയാകും. ഇപ്പൊ വരുന്ന ഉടനെ തന്നെ ചെരുപ്പഴിച്ചു മാറ്റി കഴിയുമ്പോൾ ആതിഥേയൻ ആ വീട്ടുകാരൻ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും കാലിന് കഴുകാൻ. രണ്ടാമത്തെ കാര്യം, തോളെ കൈവച്ചിട്ട് ചുംബനം കൊടുക്കും, സമാധാനത്തിന്റെ ചുംബനം. അവർ തമ്മിൽ പരസ്പര അഭിവാദ്യം ശാലവും സമാധാനം എന്നാ പറഞ്ഞ് അവർ അഭിവാദ്യം ചെയ്യുന്നത്. ശാലവും ചുംബനം കൊടുക്കും, നമ്മൾ ഈ വിശുദ്ധി അഭിനം കൊടുക്കുന്ന പോലെ തന്നെ ഒരു രീതിയിൽ അവർ ചുംബനം കൊടുക്കും. മൂന്നാമത്തെ കാര്യം, ഒരല്പം സുഗന്ധദ്രവ്യം തലയിൽ തേക്കും. അതൊക്കെ അവരുടെ പാരമ്പര്യമാണ്. ഇത് മൂന്നും ആര് ചെയ്തില്ല? ശീമോൻ യേശുവിന് ചെയ്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവൻ യേശുവിനെ വലിയ ആവാട്ടമല്ല കരുതിയത് ഒരു ക്യൂരിയോസിറ്റി കൊണ്ടോ, അല്പസമയം സംസാരിച്ച് നോക്കാമെന്നുള്ള വിചാരം കൊണ്ടോ, ഞാനിപ്പോ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെന്നാണ് ഇൻവൈറ്റ് ചെയ്തേക്കാമെന്ന് കരുതിയ ഒരു കാഷ്വൽ ആയിട്ടുള്ള ലെവലില്ല ശീമോൻ യേശുവിനെ വിളിച്ചത്. സോ അതാണ് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ യേശുവിനെ ഒരു കാഷ്വൽ ലെവലിലാണോ യേശുമായിട്ട് ഇടപെടുന്നത്, ഒരു സാധാരണ രീതിയിൽ? പക്ഷെ നിങ്ങളുടെ ഭാവിയായ സ്ത്രീയെ നോക്കുക, അവൾ വരുമ്പോൾ തന്നെ അവൾ പരിമള തൈലമായിട്ടാണ് വരുന്നത്. അത് മാത്രമല്ല, വന്നപ്പം മുതൽ അവൾ യേശുവിന്റെ കാൽപാദത്തിൽ ഇരിക്കുക. പക്ഷെ ശീമോൻ അവൻ യേശുവിന് ചെയ്യേണ്ട ആ കാര്യം പോലും ചെയ്തു, ഒറ്റ കാര്യം ചെയ്തു, യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. പക്ഷെ കൊടുക്കേണ്ട സാമാന്യ മര്യാദ അവൾ കൊടുത്തില്ല. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കൊടുക്കാനതിന്റെ കാരണം? അവൻ വിചാരിച്ചത് ഞാനും പരീക്ഷ, യേശു അതുപോലെ ഒരു ഗുരു പ്രവാചകൻ എന്നൊക്കെ പറയുന്നുണ്ട്, അത്രേ അവൻ യേശുവിനെ കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നുള്ളൂ. സുരംഗ, നമ്മുടെ യേശുവിനെ കുറിച്ചുള്ള ബോധ്യം അനുസരിച്ച കാര്യങ്ങൾ മാറുന്നു, ശുശ്രൂഷ മാറുന്നു. ചിലര് പാട്ട് പാടുമ്പോൾ വളരെ കാഷ്വലായിട്ട് കയ്യൊക്കെ തട്ടിങ്ങിരിക്കും, പക്ഷെ മറ്റു ചിലർ പാട്ട് പാടുമ്പോൾ അവരവരുടെ പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് പാട്ട് പാടും. മറ്റു ചിലർ പാട്ട് പാടുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിടും. മറ്റു ചിലർ പാട്ട് പാടുമ്പോൾ ഹൃദയത്തിന്റെ നിറവിൽ ആ സന്തോഷം അത് എക്സ്പ്രസ് ചെയ്യും. എക്സ്പ്രഷനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, എക്സ്പ്രഷനല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, യേശുവിനെ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചാണ് ശുശ്രൂഷ ഉണ്ടാകുന്നത്. ഇന്ന് ഈ ഞായറാഴ്ച രാവിലെ നാം ഈ സഭായോഗമായിട്ട് സഭയായിട്ട് കൂടി വന്നപ്പോൾ നാം യേശുവിനെ എങ്ങനെയാണ് കണ്ടേ? അവനെ ഒരു സാധാരണ പ്രവാചകൻ റബ്ബിയായിട്ടാണ് നമ്മൾ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ ഒരു കയ്യിൽ കടിച്ച് ഒരു പാട്ടൊക്കെ പാടി ഇടക്കിടയൊക്കെ പറയാം. പക്ഷേ അവൻ ഗുരുവാണെങ്കിൽ, അവൻ ഇടയനാണെങ്കിൽ, അവൻ കർത്താവാണെങ്കിൽ, അവൻ രാജാവാണെങ്കിൽ, അവൻ എല്ലാറ്റിനും മീതെ ദൈവമാണെങ്കിൽ നമ്മളിപ്പോൾ കൊടുക്കേണ്ട ബഹുമാനമല്ല ഇതുപോലെ തന്നെ ബഹുമാനം കൊടുക്കേണ്ടത്. അതിനപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. വാക്കുകൾ വിഷയമല്ല കേട്ടോ, നിങ്ങൾ ഈ സ്ത്രീയെ ശ്രദ്ധിച്ച്, അവൾ ഒരു വാക്ക് പോലും സംസാരിച്ചില്ല, അവളൊന്നും മിണ്ടുന്നില്ല. അവൾ ആ കാൽപാത്തിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക, വാക്കുകളില്ല, വാക്കുകളില്ല. പക്ഷെ കർത്താവളെ നോക്കി പറഞ്ഞു, നിന്റെ അനവധിയായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. ഏറ്റു പറഞ്ഞു, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികയില്ല. അവ ഏറ്റു പറഞ്ഞവന് ക്ഷമ ലഭിക്കുമെന്ന സദൃശവാക്യം പറഞ്ഞത്. പക്ഷെ അവൾ വാക്കോടൊന്നും സംസാരിക്കുന്നില്ലെന്ന്. സഹോദരങ്ങളെ, നമ്മുടെ വാക്കല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ ഹൃദയം കർത്താവ് നോക്കുകയാണ്. കാരണം ദാവീദ് പറഞ്ഞു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ ഒരു നാളും നിരസിക്കില്ല. എ ബ്രോക്കൺ ആൻഡ് കൺട്രൈറ്റ് സ്പിരിറ്റ് ഈസ് പ്ലീസിംഗ് ടു ദ ലോർഡ്. ദൈവത്തിന് പ്രസാദമുള്ളത് തകർന്നിരിക്കുന്ന മനസ്സാ, നുറുങ്ങിയിരിക്കുന്ന ഹൃദയമാ. യേശുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ യേശുവിന്റെ മുമ്പിൽ ഹൃദയം പകരുന്നതിന് പോ. ഹന്ന അതുപോലായിരുന്നു. ഹന്ന സംസാരിച്ചപ്പോഴത്തേന് ഏലിപ്പുരോഹിന് തോന്നി, ഇവിടെ രണ്ടെണ്ണം അടിച്ചിരിക്കുക രാവിലെ തന്നെ. കാരണം വാക്ക് ശബ്ദം പുറത്തെ കേൾക്കാനില്ല. സ്വലമാണ് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഹൃദയം ഇൻവോൾവ് ആണോ ഈ മീറ്റിങ്ങുകൾ? എന്റെ ഹൃദയം മാറിപ്പോകാറുണ്ട്. എവിടെ നിന്നറിയോ, പാട്ടൊക്കെ പാടുമ്പോൾ, പാട്ടിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ചില സമയത്ത് എന്റെ ഹൃദയം മാറിപ്പോകാൻ ശ്രദ്ധിക്കും. അപ്പോൾ എനിക്ക് യേശുമായിട്ടുള്ള കണക്ഷൻ ഇല്ല, ഞാൻ ഉടനെ കോൺഷ്യസ് ആയിട്ട് കർത്താവേ എന്റെ ഹൃദയം മാറിപ്പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അനേകം നാളുകളാകുമ്പോൾ സംഭവിക്കും നമ്മളോ? പാട്ട് പാടുമ്പോൾ അവൾ തീഷ്ണതയില്ല, സ്നേഹത്തിന്റെ ഊഷ്മളതയില്ല, സ്നേഹത്തിന്റെ തീഷ്ണതയില്ല, ഹൃദയത്തിനകത്ത് ഒരു കത്തലില്ല. പരിശീലനെല്ലാം വളരെ കാഷ്വൽ ആണ്. ഇനി അതിനേക്കാളും പിതാവ് എന്നറിയോ, വലിയ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്ന് അറിയുമായിരുന്നു ഉള്ളിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. യേശുവിന്റെ പ്രത്യേകത പറഞ്ഞാൽ മനസ്സിലെല്ലാം അവൻ കാര്യം കിട്ടും. ആ യേശു പറയും, പുറത്തൊന്നും പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ യേശുവിനറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേന് പെട്ടെന്ന് എമീക്കാർ മൈക്കിളിന്റെ ഒരു ബുക്ക് അവിടെ ഇരിക്കുവാണ്, ഉണ്ടല്ലാണ്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അവിടെ എടുത്ത് ചുമ്മാ മറച്ചു നോക്കാൻ തുടങ്ങി. പേരത്ത് ഒരു വാക്യം നമുക്കറിയാം, പരിചയമുള്ള ഒരു വാക്യം, അത് അത് ഡെയിലി മെഡിറ്റേഷൻ പോലെ ചെറിയ ഒരു ഷോർട്ട് ഷോർട്ട് ആയിട്ടുള്ള ചെറിയ ഒരു പാരഗ്രാഫൊക്കെ ഉള്ളൂ. പകരം എഴുതിയിരിക്കുകയാണ്, 1 കൊരിന്ത്യർ 13:5 ഒരു വാക്കുണ്ട്, തിങ്ക് നോ ഈവിൾ എന്ന കിങ് ജെയിംസ് വേർഷൻ. സ്നേഹം അയോഗ്യമായി ചിന്തിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. തിങ്ക് നോ ഈവിൾ. നിങ്ങളുടെ ആ സഹോദരി എഴുതിയിരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ഒത്തിരി തെറ്റായ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുക. കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട സമയത്ത് ഈ ചിന്തകളുമായിട്ട് നിങ്ങൾ സമയം വെറുതെ ചെലവഴിക്കുക. സോ നിങ്ങളുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, അവരുടെ ആ ചെറിയൊരു പാരഗ്രാഫ് എന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. ഇപ്പോഴാണെങ്കിൽ എന്റെ ചിന്തകൾ മാറുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയിരുന്ന വചനമാണ് തിങ്ക് നോ ഈവിൾ. കിടക്കയിൽ ഏകദേശം 30 വർഷത്തോളം തളർന്നു കിടന്ന സ്ത്രീ അറിയാം നിങ്ങൾക്ക്, വയ്യാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ. പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരുന്നപ്പോൾ അവൾ അവരുടെ കാര്യം ചെയ്തു. നിങ്ങൾക്കറിയാം എമിക്കാർ മൈക്കിളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുറിയിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ടോ അറിയോ, റബുനി ഗുരുവേ എഴുതി വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് അവർ നോക്കും, ഞാൻ വിചാരിക്കുന്നത് അത് നോക്കിയിട്ട് അവർ പലപ്പോഴും കർത്താവിനെ വിളിക്കായിരിക്കും, റബുനി ഗുരുവേ. സ്വയങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചിന്തകളും ശ്രദ്ധിച്ചു. ഈ മനുഷ്യന്റെ ചിന്ത എന്നറിയോ, ഇവളിത്രയും ചെയ്തിട്ടും ഇവന്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇവൾ പാപിയല്ലോ, എന്തോ യേശുവിന്റെ അടുത്താണിവൻ. പക്ഷെ അപ്പോഴും ഇവന്റെ മനസ്സിന്റെ ചിന്ത മറ്റുള്ളവരെ കുറിച്ചാണ്, അവൾ പാപിയല്ലോ. ഞാൻ ചോദിക്കട്ടെ സ്വയങ്ങളെ, നമ്മളെ ജഡ്ജിങ് നമ്മൾ മറ്റുള്ള ഓരോരുത്തർക്ക് നമ്മൾ മാറ്റിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മനസ്സിൽ ഒരാളെ കാണുമ്പം നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആ വ്യക്തിയെ കുറിച്ചുള്ള മോശമായ ചിന്തകളാണ്. ആരെങ്കിലും ഒരു ആരോപണം ആരെ കുറിച്ചെങ്കിലും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവരെ കാണുന്ന ഉടനെ ഓർമ്മ വരുന്നത് ഇതാ. ഞാൻ ചെറുക്കുന്ന നന്മ നമുക്ക് ഇത്രയും പറയാൻ ചിന്തിക്കാനായിട്ടുണ്ട്. നമ്മുടെ ചിന്താ ജീവിതത്തെ കുറിച്ചാണ്, ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ആ വ്യക്തിയുടെ തെറ്റായ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്, ആ വ്യക്തിയുടെ നന്മയുടെ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ജഡ്ജിങ് കഥ പറഞ്ഞ സഹോദരന്റെ കണ്ണിലെ കോൺ എടുക്കുന്നതിന് മുൻപ് സ്വന്തം കണ്ണിലെ കരടെടുക്കണം. എന്നാൽ സഹോദരന്റെ കണ്ണിലെ കോൾ കാണാനായിട്ട് അതിന് കുറച്ചും കൂടെ ക്ലിയർ ആകുമെന്ന് പറഞ്ഞേ. നമ്മള് എന്താണ് കോല് കണ്ടോണ്ടിരിക്കുക, പക്ഷെ അതിനിടയ്ക്ക് മിസ്സാകുന്നറിയോ, ഈ കരട് കാണാതെ പോവുക. ഞാൻ ഓർക്കുന്നു ഒരിക്കല് ഞാന് യാത്ര ചെയ്ത് നിന്നപ്പോഴത്തെ ഒരു സാധനം എന്റെ കണ്ണിൽ വന്ന് ചെറിയൊരു സാധനം കുഞ്ഞെണ്ണോ, ഞാൻ മാക്സിമം നോക്കിയെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ അടുത്തൊരു പ്രസാദ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ അടുത്ത് പോയി പുള്ളി അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ കണ്ണിൽ അന്ന് എടുത്തു വന്നു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്, കോലെടുക്കുന്ന എളുപ്പമാ, കരടെടുക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. സ്വയം നമ്മുടെ കണ്ണിലെ കരടുകൾ കൊച്ചു തന്നെ, ഒരു മോശം ചിന്ത ഒരാളെ കുറിച്ച് ഒരു കൊച്ചു കരടാണ്, ഇത് കിടക്കുന്നിടത്തോളം കാലം പ്രശ്നമാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ബിസിനസ് എന്താ, മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമം നടത്തുന്നത്. എല്ലാവരും ജഡ്ജ് ചെയ്യുക, ജഡ്ജ് അവര് ശരിയല്ല, ഇവര് ശരിയല്ല. ഞാൻ ചിന്തിക്കുന്ന ഒരാളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുമ്പോൾ നല്ല കാര്യമാണ് അവരെ കുറിച്ച് ഓർമ്മ വരുന്നത്, അതോ മോശം കാര്യമാണെങ്കിൽ അതിന്റെ അർത്ഥം ഈവിൾ. തിങ്ക് നോ ഈവിൾ, സ്നേഹം മോശമായിട്ട് ചിന്തിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഏറ്റവും വലിയ സ്ട്രഗിളാണ് നിനക്കറിയോ കാര്യത്തില്. നമുക്ക് ചിന്തിക്കേണ്ട ചില ഏരിയാസ് ഉണ്ടോ അറിയോ? പപ്പനും അമ്മയ്ക്കും മക്കളെ കുറിച്ച് ചിന്തിക്കണം, അവരുടെ മോശമായ കാര്യങ്ങളും ചിന്തിക്കണം, നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. ശരി, കാരണം അമ്മല്ലേ അവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാവോ, എത്ര നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ മോശമായി ചിന്തിച്ചാലും ആ ചിന്തക്കകത്തൊരു സ്നേഹത്തിന്റെ ആത്മാവുണ്ട് ഇല്ലേ? അവര് തെറ്റ് ചെയ്താലും നമ്മളവരെ ശാസിക്കുമ്പോഴും അടിക്കുമ്പോഴും എല്ലാം സ്നേഹത്തിന്റെ ഒരു ആത്മാവിന്ന് അപ്പുറത്തു വരുന്നേ. പക്ഷേ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ ആത്മാവിൽ നാം അത് പുറത്തു വരുന്നേ. സ്നേഹത്തിന്റെ ആത്മാവിന്റെ പിന്നിലുണ്ടോ? ഒരാൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അവരോട് പറയുമ്പോൾ സ്നേഹത്തിന്റെ ആത്മാവിൽ നിന്നാണോ പുറത്തേക്ക് വരുന്നത്, അതോ അവരോടുള്ള കയ്പിന്റെ, വിദ്വേഷത്തിന്റെ, പകയുടെ, പിണക്കത്തിന്റെ ഒരാത്മാവിൽ നിന്നാണോ പുറത്തേക്ക് വരുന്നത്? പരീശൻ ഇവൻ പറയുകയാണ്, ഇവളൊരു പാപിയല്ലോ എന്നുള്ളിൽ പറഞ്ഞു. അവളുടെ ഒരു നന്മ പോലും കണ്ടെത്താൻ പരീശനെ പറ്റിയില്ല, ഒരു നന്മ പോലും കാണാതെ. നോക്കുക, ഇവന്റെ മുമ്പിൽ വെച്ച് അവൾ കരയുന്നുണ്ട്. അവനെ കരച്ചിൽ കണ്ടില്ല കേട്ടോ. അവൾ അവളുടെ തലമുടി, ഏറ്റവും വിലയേറിയ തലമുടി കൊണ്ട് യേശുവിന്റെ കാൽപാവം തുടയ്ക്കുന്നു, അതും പരീശൻ കണ്ടില്ല. യേശുവിന്റെ കാലെടുത്ത് വെച്ച് അവൾ ചുംബിക്കുന്നതോ കണ്ടതാ. പക്ഷെ അവനതൊന്നും മനസ്സിലായില്ല, അവരൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. അവന്റെ മനസ്സിലൊട്ട് ചിന്ത കിടക്കുകയാണ്, ഇവൾ പാപിയാണ്. നമ്മളും ഇങ്ങനെയാണ്, ചിലതായിട്ട് നമ്മളങ്ങ് മുദ്ര കുത്തിയതുകൊണ്ട് അവരുടെ നന്മ കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ ചിലരെ നമ്മളങ്ങ് എന്ത് ചെയ്തു, ഇവനിങ്ങനെയാണ്, 5 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സംഭവം. പക്ഷെ നമ്മളങ്ങ് മുദ്ര കുത്തി, ഈ വ്യക്തി ഇങ്ങനെയാണ്, അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് അവരുടെ നന്മ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ഹൃദയം അന്ധമായിരിക്കുക, കുരുടായിരിക്കുക, കണ്ണിൽ നിറയെ കരട, കാണാൻ പറ്റത്തില്ല. സ്വരങ്ങളെ ശ്രദ്ധിച്ചോണേ, കർത്താവ് മനോഹരമായ കഥ പറഞ്ഞു. കർത്താവ് ഇങ്ങനെ ഉപമയിലൂടെയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, കർത്താവ് സംസാരിക്കുന്നത്. ലോകസ്ഥാവിന് മുമ്പുള്ള കാര്യങ്ങൾ ഉപമയിലൂടെ ഞാൻ എന്ത് ചെയ്യും, പഠിപ്പിക്കും എന്ന് പറഞ്ഞ കർത്താവ് ഒന്ന് ഒരു ഉപമ പറഞ്ഞു. വായിക്കാം, അതാക്കി 41 വാക്യം പെട്ടെന്ന് വായിക്കണം, നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യണം.
എന്നാൽ അവരിൽ ആർ അവനെ വളരെ അധികം സ്നേഹിക്കും, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശിമോൻ പറഞ്ഞു. അവനോട് നീ വിധിച്ചത് ശരിയെന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് പറഞ്ഞു, ഈ സ്ത്രീയെ കാണുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല, ഇവളോ കണ്ണീർ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു, നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു, നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല, ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവർ വളരെ സ്നേഹിച്ചു, അല്പം മോചിച്ച് കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു.
കണ്ടോ, ശ്രദ്ധിച്ച സ്വരങ്ങൾ, കർത്താവിന്റെ മനോഹരമായ ഒരു ഉപമ. കടക്കാരൻ രണ്ട് പേരുണ്ടായിരുന്നു, ഒരുവൻ 500 വെള്ളിക്കാശ്, മറ്റവൻ 50 വെള്ളിക്കാശ്, മറ്റവൻ 10.5 കൊടുക്കാനുണ്ടായിരുന്നത്. പക്ഷെ രണ്ടു പേർക്കും വീട്ടാൻ വകയില്ല. ഇത് ലോകത്തിനൊരു പിക്ചറാണ്. ഒരു വലിയ പാപി നമ്മൾ വിചാരിക്കുന്ന ആൾക്ക് 500 വെള്ളിക്കാശായിരിക്കും കടം ദൈവത്തോട് കൊടുക്കാനുള്ളത്. ചെറിയ പാപി, മര്യാദ പാപി എന്ന് വിളിക്കുന്ന ആൾക്ക് അവനുമുണ്ട് 50 വെള്ളിക്കാശ്. 50 വെള്ളിക്കാശ് പോലെ 5 വെള്ളിക്കാശാണെങ്കിലും ലോകത്തിലാർക്കും അവരുടെ പാപം വീട്ടുവാനായിട്ട് കഴിയത്തില്ല, പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയത്തില്ല. അത് സത്യം. അതുകൊണ്ട് രണ്ടു പേർക്കും ഇളച്ചു കിട്ടണം. പക്ഷെ നമ്മളെ കുഴപ്പമുള്ള അറിയാവോ, നമ്മള് 50 നമുക്ക് കടന്നു, നമ്മൾ പറയണേ ആ അവന് 500 നമ്മൾ 500 പൊക്കി പിടിച്ചോണ്ട് നടക്കുക, അവൻ 500 വെള്ളിക്കാശുണ്ട്. പക്ഷേ നമ്മളൊരു സത്യം മറന്നു പോവുകയാണ്, നമുക്ക് 50 നമുക്ക് വേറെ കാര്യം, ഒരുപക്ഷെ ബാഹ്യമായ പാപങ്ങൾ നമുക്കില്ലായിരിക്കാം, കൊലപാതകമില്ല, മോഷണമില്ല, വ്യഭിചാരമില്ല, അടിപിടിയില്ല, പക്ഷേ ആന്തരികമായ എത്രയോ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. ഒരാളോടുള്ള വിദ്വേഷം, പിണക്കം, പക, സംശയം, അസൂയ ഉണ്ടോ? അത് 50 വെള്ളിക്കാശ് 500-ക്കാരൻ അപ്പുറം കൊണ്ടുവന്ന ശരിയാ, പക്ഷേ ഈ 500-ക്കാരനും ഈ 50-ക്കാരനും ദൈവസന്നിധിയിൽ ഒരുപോലെ രണ്ടുപേർക്ക് ക്ഷമിക്കപ്പെടുന്നു. രണ്ടുപേർക്കും ഒരേ വിലയാണ് കർത്താവ് കൊടുത്തത്. 500 വെള്ളിക്കാശുകാരനും കൊടുത്തതും 50 വെള്ളിക്കാശുകാരനും ഒരേ വിലയാണ്. കാൽവരിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എല്ലാവർക്കും ഒരുപോലെ. പാപത്തിന് വേറെ പരിഹാരമില്ല, അബ്സല്യൂട്ട്ലി നോ. ഒരൊറ്റ സ്ഥലത്തിൽ മാത്രമേ പാപത്തിന് പരിഹാരമുള്ളൂ, അത് കർത്താവിന്റെ ക്രൂശ് മരണത്തിലാണ്. ശിമോനോട് പറയുകയാണ്, ശിമോൻ ഭയങ്കര ലോജിക്കലായിട്ട് ഭയങ്കര ആൻസർ ഉള്ളൂ. ആരാ അധികം സ്നേഹിക്കുന്നത്? അവൻ കൃത്യ ആൻസർ പറഞ്ഞു. എന്നാ ആ ആൻസർ പറഞ്ഞത്? അധികം ക്ഷമിച്ച് കിട്ടിയാണല്ലോ അവൻ ആരാ സ്നേഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, വാട്ട് യു ജഡ്ജ് ഈസ് റൈറ്റ്. നമുക്ക് ഒത്തിരി ലോജിക്കലാണ്, നമുക്ക് ഒത്തിരി ആൻസർ ഒക്കെ ഉണ്ട്, എല്ലാം നമുക്ക് ബുദ്ധിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ? ഹൃദയത്തിന് എടുക്കും. ബുദ്ധിയെല്ലാം ഭയങ്കര കറക്റ്റാണ്, മനസ്സിലാവുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഏത് കാര്യം പറഞ്ഞാലും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പ്രശ്നം ഹൃദയത്തിലാ. ഹൃദയം മങ്ങിയിരിക്കുക, ഹൃദയം കുരുടായിരിക്കുക, ഹൃദയം തുറക്കുന്നില്ല, ഹൃദയം കഠിനമായിരിക്കുക. ബുദ്ധിയെല്ലാം കൃത്യമായിട്ട് അറിയാം. പറഞ്ഞു നിർദ്ദിക്കും. നിങ്ങൾ 44 വാക്യം ശ്രദ്ധിച്ച്, സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്. ആരുടെ കർത്താവ് പറയുന്നത് ശീമോനോട്? ആറുനേരം ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നേ, ആ ഇത്ര നേരം ശീമോനെ നോക്കിക്കൊണ്ടിരിക്കുക. ശീമോന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പോൾ കർത്താവ് എന്ത് പറയുമോ? ഈ കഥ പറഞ്ഞ ഉടനെ കർത്താവ് നേരെ തിരിഞ്ഞു. ഇപ്പൊ 6 കർത്താവ് തിരിഞ്ഞിരിക്കുന്നേ സ്ത്രീയുടെ നേരെ. പറയുന്ന ആരോടാ? ശീമോനോടാ. പിന്നെ പോലും ധ്യാനിച്ചാൽ മതി, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ബോധ്യം കിട്ടും. എന്താ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ വലിയ ക്ലിയർ പിക്ചർ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞത് കർത്താവിന്റെ ഓരോ ആക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞത് അവന്റെ ഓരോ ചലനവും നമ്മൾ ഒപ്പിയെടുക്കണം, ഓരോ സംസാരവും. എന്നിട്ട് പറയാണ്, നീ ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. സാധനങ്ങൾ ഞാൻ ചോദിക്കട്ടെ, കർത്താവ് ഒന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആളല്ല, കർത്താവ് ഒന്നും വേണ്ടെന്ന്. കർത്താവിന്റെ പ്രത്യേകത, അവൻ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത കർത്താവ്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് ഇത് പറഞ്ഞേ? ഇത് പറഞ്ഞു തരുന്നല്ല, ഇവന് ബോധ്യം വരണേണ്ട. ശീമോന്റെ ബോധ്യം, ആ കർത്താവിന് കാലിന് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല. ഇവിടെ തലയായിക്കാൻ കിടന്ന സ്ഥലമില്ലാത്ത കർത്താവിന് ഇനിയിപ്പോ ലോകത്തില് മനുഷ്യന്റെ മാനം ആഗ്രഹിക്കാത്ത കർത്താവിന് എന്നാ വേണ്ടേ? കർത്താവിന് ഒന്നും വേണ്ടെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു എന്നറിയോ? ശീമോനെ നീ മനസ്സിലാക്കണം, നിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു വീട്ടിൽ ഒരു അതിഥി വന്നപ്പോൾ ഒരല്പം വെള്ളം കാലിന് ഒഴിച്ചു കൊടുക്കാനോ മനസാക്ഷി നടക്കില്ല. കാരണം അറിയോ? നിന്റെ ഹൃദയമുള്ള അഹങ്കാരം നിറഞ്ഞിരിക്കുകയും ഞാനെന്നുള്ള ഭാവം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിനക്ക് ഒരാൾക്ക് വന്ന ഒരാളെ റെസ്പെക്ട് ചെയ്യാൻ പോലും നിനക്ക് അറിയത്തില്ല. വന്ന ഒരാളെ റെസ്പെക്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് റെസ്പെക്ട് ചെയ്യാത്തത്? ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. വലിയ ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യും. അതാ മനുഷ്യന്റെ മനസ്സിന്റെ കുടിലത. അതാ പണക്കാരനാണോ? റെസ്പെക്ട് ചെയ്യും. നേതാവാണോ? റെസ്പെക്ട് ചെയ്യും. സമൂഹത്തിൽ പ്രമുഖനാണോ? യാക്കോബ് ശ്രീ പറഞ്ഞു, ഒന്നും വേണ്ട, ഒരു പൊന്മോതിരം ഇട്ടുകൊണ്ട് വന്നാ നിങ്ങൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന പറഞ്ഞു. പക്ഷേ ഒരു പാവപ്പെട്ടവന് കർത്താവ് പറയാ, ശീമോനെ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ നീ ഒന്ന് കാണ്, നിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. എന്റെ കാലിൽ നീ വെള്ളമൊന്നുമില്ല, പക്ഷെ സ്ത്രീയെ നോക്ക്, അവൾ ഞാൻ വന്നത് മുതൽ കണ്ണുനീര് കൊണ്ട് എന്റെ കാൽപാദങ്ങൾ നനച്ചു. രണ്ടാമത് അവൾ മനോഹരമായ, നീ എനിക്ക് ചുംബനം, നീ എനിക്ക് തുടച്ചില്ല, എന്റെ കാല് തുടച്ചില്ല, പക്ഷെ അവളുടെ മനോഹരമായ മുടി കൊണ്ട് എന്റെ കാല് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല, അവൾ വന്നപ്പോ മുതൽ ഇടവിടാതെ എന്റെ കാലുകൾ ചുംബിക്കുക. എന്നിട്ട് പറയാണ്, ഇവളുടെ അനേക വിധമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, 500 വെള്ളിക്കാശ് ഒറ്റടി ക്ലീനായി. ഇതാ മാനസാന്തരം എന്ന് പറയുന്നത്. സീമോൻ അവന്റെ കണ്ണിൽ കോലൊന്നുമില്ല, ചെറിയ കരടുകളേ ഉള്ളൂ. പക്ഷെ അവൻ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമാർ എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കൽ പരിശുദ്ധ രൂപക്കാരൻ പ്രാർത്ഥിക്കാൻ പോയി, നിങ്ങൾക്ക് സംഭവം അറിയാം. എന്തു പറഞ്ഞു? കർത്താവേ, ഞാൻ ആഴ്ചയിൽ രണ്ടു വട്ടം ബോസിക്കുന്നു, നേടുന്നതൊക്കെയും ദശാംശം കൊടുക്കുന്നു. നിനടുത്തന്നറിയോ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ കണ്ടോ ഞാൻ. ഇമ്മീഡിയറ്റ്ലി അവൻ കമ്പാരിസൺ ആണ് അവനെപ്പോഴും. അവൻ അവന്റെ കാര്യങ്ങളുടെ അഭിമാനോ ഈ അങ്ങനെ ആൾക്കാരെ പ്രത്യേകം തിരിച്ചറിയാൻ മാർഗമുണ്ട്. നിങ്ങളെല്ലാരും ജഡ്ജ് ചെയ്യാൻ പോകണ്ട. പക്ഷെ ആൾക്കാരെ ചെറുത് പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ എത്ര ദിവസം പ്രാർത്ഥിച്ച് നേടിയെന്നറിയാമോ? ഇത് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയതിന്റെ ഒരു കിരീടമായിട്ട് അവർ നടക്കുന്നത്. ഞാൻ ചെറിയ പ്രാർത്ഥനക്കാരനാണ്. ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അറിയാമോ? കൃത്യം 12 മണി അടിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഇത്രയും വർഷമായിട്ട് ഞാനത് കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ആ കിരീടമായിട്ട് ഇരിക്കുക, ഓരോ കിരീടം വെച്ച് ഇരിക്കുക, പ്രാർത്ഥനയുടെ കിരീടം. എന്നിട്ട് ഉപവാസ വീരന്മാരാണ്. പിന്നെ ഈ ഉപവാസം നാട്ടുകാർക്കുള്ള അറിയാം, കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഇത് നാട്ടുകാരോടൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്തില്ല, അവർക്കൊരു സ്വസ്ഥതയില്ല. അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്, എന്നെ പറ്റി കവിളൊക്കെ ഇടായിട്ട് ഒട്ടിയല്ലോ. സ്വരങ്ങൾ, നമ്മുടെ പ്രശംസ എന്താ? നമ്മൾ ചെയ്തതിലും നമ്മൾ കാണിക്കുന്നതിലും ഒക്കെ ഉള്ളത് പ്രശംസയാണെങ്കിൽ പരീക്ഷന്റെ കാറ്റഗറിയാണ്. പക്ഷെ അവർക്കൊന്നും പ്രശംസിക്കാനില്ല കേട്ടോ, അവർക്കൊന്നും പറയാനായിട്ടില്ല, നേടിയത് പറയാനില്ല, പ്രാർത്ഥിച്ചത് പറയാനില്ല. അവൾക്ക് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശു. അവളുടെ ഹൃദയത്തിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, യേശു. യേശുവിനെ കണ്ടപ്പോൾ അവൾ ബാക്കിയെല്ലാം മറന്നു. യേശുവിനെ കണ്ടപ്പോൾ അവളുടെ ശ്രദ്ധ ഇപ്പൊ യേശുവില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ഫോക്കസ് ഒന്ന് ക്ലിയർ ആക്കാം. യേശുവിനെ ശരിക്കും കാണാൻ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ഒത്തിരി തലയിടാൻ പോകത്തില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചായിരിക്കും. രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ, ബ്രദർ ഈയിടെയായിട്ട് ഒരു ഫയർ പോരല്ലേ, ചന്ദ്രിയായിട്ട് പിന്മാറി തരാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോ ചില ഫയർ ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇവാലുവേറ്റ് നടക്കുക മറ്റുള്ളവരെ. യേശുവിൽ നിന്ന് ശ്രദ്ധ മാറിയതിന്റെ കുഴപ്പം അവൻ നാട്ടുകാരെ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓർത്താ മതി, എത്ര ആവശ്യം അങ്ങനെ ചിന്ത വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, യേശുവിൽ നിന്ന് ഫോക്കസ് മാറി വേറെ എവിടെയോ നിൽക്കുക. ഞാൻ അവസാനിപ്പിക്കുക, എനിക്ക് ഒത്തിരി കാര്യം പറയാനാണ് എന്റെ മനസ്സിലിങ്ങനെ. 50-ാം വാക്യം, ലാസ്റ്റ് വാക്യം. അവനോ സ്ത്രീയോട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. സ്വരങ്ങളെ, അവൾ യേശുവിന്റെ അടുക്കൽ വന്നത് എങ്ങനെയാ വന്നത്? വിശ്വാസത്തോടെ വന്നത്. എന്തായിരുന്നു അവളുടെ പ്രശ്നം? അവളുടെ പ്രശ്നം അവളുടെ പാപമായിരുന്നു. പക്ഷേ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൾ വിശ്വാസത്തോടെ. സ്വന്തം ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം പാപമാ, കുറ്റബോധമാ. അനേകം പേർ കുറ്റബോധം നീർ ജീവിക്കുക. ഏറ്റവും വലിയ പ്രശ്നം കുറ്റബോധമാ. പക്ഷെ അവൾ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവളുടെ സകല പാപങ്ങളും ക്ഷമിച്ചിട്ട് അവളോട് പറയുകയാണ്, മോളെ സമാധാനത്തോടെ പോവുക. അത് യേശുവിന്റെ പ്രത്യേകത. യേശുവിന്റെ അടുക്കൽ വന്നാൽ പൂർണ്ണ പരിഹാരമുണ്ട് പാപത്തിന്. യേശുവിന്റെ അടുക്കൽ വന്നാൽ പൂർണ്ണ സമാധാനമുണ്ട് നമുക്കെല്ലാവർക്കും. ദൈവം സ്നേഹിച്ചു.